വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതാതുതരം ജീവജന്തുക്കളെയും അതാതുതരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവേൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ച് ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യായുഷസുമായി അഞ്ചാം ദിവസം അതാതുതരം കന്നുകാലിഴ ജാതി കാട്ടുമൃഗം എന്നിങ്ങനെ അതാതുതരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുള്ളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതാതുതരം കാട്ടുമൃഗങ്ങളെയും അതാതുതരം കന്നുകാലികളെയും അതാതുതരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലതേ എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീനെന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി ആറാം ദിവസം യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുപോവെന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ഈ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവർത്തി കഴിക്കും. മുള്ളും പറക്കാരെ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയെ പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൾ കൊണ്ട് ഉടുപ്പുണ്ടാക്കിയവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതേ എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ബാരക്കിമോർ ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:22-25. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലിന്റെ പേർ വിളിക്കുന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായികൊണ്ടും അവളെ കൂട്ടമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായി മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവനെ യേശു എന്ന് പേർ ഇടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലിന്റെ പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അള്ളിച്ച് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. ജോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കുന്നതെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അവൻ മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:26 വാക്യം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദൈവത്തിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവർക്ക് ഇത് ആറാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലെ യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു എന്നു സഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്നനു എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദമുണ്ട് തുള്ളി. കർത്താവ് തന്നോട് അല്ലി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അള്ളിച്ചെയ്തതുപോലെ അബ്രഹാമിനെ അവന്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് മടങ്ങിപ്പോയി. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ കടിഞ്ഞൂലായാണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചികയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സി എന്നവളുമായ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തി എന്ന് ദൈവത്തെ സ്തുതിച്ചു. എരിശിലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് എരിശിലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു എരിശിലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തെരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് എരിശിലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. പാറയ്ക്കുമോ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:31-35. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച് ശിഷ്യന് നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയേ, ഇതാ നിന്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൽക്കുന്നു. പാരയ്ക്കുമോ
അപ്പോസ്തല പ്രവൃത്തിയുള്ള 1-ാം അധ്യായം 12-14 വരെ.
അവർ എരിശിലേമിന്റെ സമീപത്തെ ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലു മലവിട്ട് എരിശിലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണോ പാറയ്ക്കുമോ?
119-ാം സങ്കീർത്തനം.
യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ നിന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പന വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെ വർണ്ണിക്കുന്നു. ദൈവമേ, നിനക്ക് യോഗ്യമാന്നു ബാറിക്കുമോ?
പ്രിയത ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിൽ സമ്മേളിക്കുന്ന, നേതൃത്വം നൽകുന്ന എല്ലാ വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർക്കും വിശ്വാസ സമൂഹത്തിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി ആദിമുതൽ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദി എന്നുബ്രാൻ പരിശുദ്ധൻ 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 ഇടങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ കർത്താവിൽ അനുഗ്രഹീതരെ, 2020 ഒരു മാസം കൂടി കടന്നുപോയി. പുതിയൊരു മാസത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ ഇതിന്റെ പ്രധാന ചുമതലക്കാരനായ ബഹുമാനപ്പെട്ട രാജേഷ് കെ ഡോണച്ചന് അത്യാവശ്യ ചില അസൗകര്യങ്ങളുണ്ട്. അതിന്റെ പ്രാരംഭ കാര്യങ്ങളിൽ ബലഹീനനായ ഞാൻ അശ്രദ്ധ വെക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കട്ടെ. ഇന്ന് ഒരു നോമ്പുകാലത്തിന്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ ഓരോ വർഷവും നോമ്പുകാലം കടന്നു വരുമ്പോൾ അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നവരുണ്ട്. അത് ഒരു മടുപ്പായി ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഒരു നോമ്പുകാലം കൂടി വന്നുവോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. പക്ഷെ മഹത്വക്കളും പിതാക്കന്മാരുമൊക്കെ ഈ നോമ്പുകാലത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഒരു പക്ഷെ എന്റെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പ് ഇതാണെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ നോമ്പിന് പ്രസക്തിയുണ്ട്. അത് സന്തോഷത്തോടുകൂടി അനുഷ്ഠിക്കുവാനും അനുഭവിക്കുവാനും അത് മുഖാന്തരം ആ നോമ്പ് നോക്കുന്ന വ്യക്തിയുടെ ഭവനവും ഉൾപ്പെടുന്ന ഇടവകയും ആ ദേശവും അനുഗ്രഹിക്കപ്പെടും. ഈ മഹത്തായ ചിന്ത നമ്മുടെ ശ്രദ്ധയിലും മനസ്സിലും ഉണ്ടെങ്കിൽ ഒരു നോമ്പുകാലവും മടുപ്പുള്ളതാക്കുന്നതല്ല, അത് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളും നിമിഷങ്ങളുമായി തീരും. പ്രത്യേകിച്ച് ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ സഭയാകമാനം സന്തോഷത്തോടുകൂടി അനുഷ്ഠിക്കുകയാണ്. എല്ലാ ദേവാലയങ്ങളിലും ചെറുതും വലുതുമായ അതിന്റെ ആചരണ പരിപാടികൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ ഭവനങ്ങളെയും അവർ ഉൾപ്പെടുന്ന ദേശത്തെയും പ്രത്യേകിച്ച് പരിശുദ്ധ സഭയും സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുഗ്രഹീതമായ ഒരു ജന്മദിനം കൂടി ആഘോഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിന് അനുഗ്രഹീതമായ ആയുസ്സും ആരോഗ്യവും ദൈവകൃപയിലൂടെ ലഭിപ്പാൻ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് പ്രാരംഭത്തിൽ എല്ലാവരെയും വിനീതപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ഭദ്രാസനത്തെ മുൻപ് നയിച്ചിരുന്ന മെത്രാപ്പൊലീത്തായും ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന അഭിനന്ദനായ ഡോക്ടർ സക്കറിയാസ് മാർ അഫ്രയം തിരുമേനിയെയും ഈ ഭദ്രാസനത്തിലെയും ഈ ദേശത്തിലെയും എല്ലാ വൈദികരെയും ദൈവമക്കളെയും സമർപ്പിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി കൂടിയാണല്ലോ ഇപ്രകാരം ഒരു പ്രാർത്ഥനാ സംഗമം ഓരോ ആഴ്ചകളിലും ക്രമീകരിക്കുവാൻ ദൈവം ശ്രമം നൽകിയത്. നമുക്ക് പാഠപുസ്തകത്തിലെ ഒരു ഗീതം ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നാരംഭിക്കുന്ന ഗീതം സുപരിചിതമാണ്. ബഹുമാനപ്പെട്ട രാജേഷത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവരവരുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്തതിന് ശേഷം നിശ്ചയമായും ഈ ശുശ്രൂഷയിൽ ഉറക്കെ പാടുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ മ്യൂട്ട് ചെയ്തില്ല എങ്കിൽ അതൊരു എക്കോ പോലെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ചുമതലപ്പെട്ടവർക്ക് അതിന്റെ നിയന്ത്രണം ബുദ്ധിമുട്ടായിട്ട് വരും. അതിനുള്ള കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് ഗാനം ആലപിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടേടവേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നീടേടവേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണവേ ദിവ്യ ശോഭയാലെന്നെ നയിക്കണവേ എന്നിൽ നിൻ സ്വഭാവം പകരണവേ ദിവ്യ ശോഭയാലെന്നെ നയിക്കണവേ എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടേടവേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നീടേടവേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും വഹിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടേടവേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നീടേടവേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വീഴ്ചു തിരിച്ച നിഞ്ജനം നിന്റെ പൊന്നോ നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊന്നോ നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടേടവേ പ്രിയനേ തിരുനാമ ഉയർന്നിടട്ടെ, തീർന്നിടേടമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിസ്തുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന പശിഹരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉള്ള കന്യ മർത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബഹുമാനപ്പെട്ട വി സി ഡോക്ടർ വി സി വർഗീസ് സച്ചൻ,
ഭാഗ്യമോദയമായ കണ്ണീരുകളാലെ ഞങ്ങളെ വെളിപ്പാക്കണമേ. സലാഴുക്കൽ നിന്നും പാപത്തിനും മാലിന്യത്തിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ. കർത്താവും ദൈവമേ എല്ലായ്പ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ആവിഷ്കാരമെല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ചു വന്നിക്കുകയും തിരുനാമത്തിന്റെ സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ യാചനകൾക്ക് നിന്റെ കരുണയുടെ പെണ്ണാലപ്പുര തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ട തീർക്കുവാൻ നന്മകൾ ഞങ്ങൾക്ക് ഒഴുക്കി തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെ നീക്കിക്കളയണമേ. നിന്റെ നിരപ്പ് സമാധാനവും ദൈവോടുകൂടിയ സ്തോത്രവും സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമാറാകണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചു കൊള്ളണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താദി കർത്താവേ, നീ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം നൽകുന്നവനും ഞങ്ങളുടെ കുറ്റങ്ങളെ മറച്ചു കൊള്ളുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവനും ഞങ്ങളുടെ പാപവിഹാരങ്ങളെ നിയന്ത്രിക്കുന്നവനും ആയിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചു കളയണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് കീഴ്പ്പെടുന്നവരും അനുസരണയുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കി തീർക്കുകയും ചെയ്യണമേ. ആയുധ ദൈവമാതാവിന്റെയും നിന്റെ ഇഷ്ടപ്പെടുന്നവരായ സകല ശുദ്ധിമാന്മാരുടെയും നിവ്യന്മാരുടെയും സ്നേഹന്മാരുടെയും സഹോദരന്മാരുടെയും മൗദ്യാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മാമനച്ചൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയുടെ ഭാഗമാകുന്ന മന്യരായ വൈദികരെ, ഇതിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ, പദരാസനത്തിന്റെ നേതൃത്വം നൽകുകയും നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ ആധ്യാത്മിക ആലോചനകളും നൽകുന്ന അഭിനന്ദനായ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രൈ മെത്രാപ്പൊലീത്ത. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹവന്ദനം. ഞാൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ജനന പെരുന്നാളിന്റെ ആഴ്ചകളിലൂടെ നമ്മൾ കടന്നുപോകുന്നു. ഈ മാസം പ്രധാനമായി രണ്ട് പെരുന്നാളുകൾ സഭയാകമാനം ലോകമെമ്പാടും സമുചിതമായി ആഘോഷിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജനന പെരുന്നാൾ. രണ്ടാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു വിഷയം, സെപ്റ്റംബർ 14 സ്ലീബ കണ്ടെടുത്തതിന്റെ സന്തോഷം സഭയാകമാനം പങ്കുവെക്കുന്ന സ്ലീബ പെരുന്നാൾ. ഈ രണ്ട് പ്രധാനപ്പെട്ട പെരുന്നാളുകളോടൊപ്പം ചെറിയ ചെറിയ കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ഓരോ ദിവസവും കടന്നു വരാറുണ്ട്. അതാത് സമയത്തൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഓരോ ആഴ്ചകളിലും അത് ഭംഗിയായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അതിന്റെ പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ. ഇന്ന് ലോകം ഒരു സങ്കീർണമായ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ചില മൂല്യങ്ങളെ വീണ്ടും തിരികെ പിടിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു അവധിക്കാലമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ശാന്തമായിരുന്ന് ചിന്തിക്കുകയും ശാന്തമായിരുന്ന് ദൈവവചനം കേൾക്കുകയും ശാന്തമായിരുന്ന് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ നല്ല മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരികയും വ്യക്തിബന്ധങ്ങളെ ദൃഢപ്പെടുത്തുവാൻ സഭാജീവിതത്തിലൂടെ എങ്ങനെ സാധിക്കും എന്നുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുകയും സമൂഹത്തിലെ ആഘോഷങ്ങളെക്കാൾ വലുത് ദൈവകരുണയുടെ അപേക്ഷകളും ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള യാചനകളുമാണ് വലുതെന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ കിട്ടിയ ഒരു വലിയ അവധിക്കാലം. അതുകൊണ്ട് ഈ കൊറോണയെ നമ്മൾ അസംതൃപ്തമായി നോക്കുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ നമുക്ക് തിരികെ പിടിക്കുവാൻ ദൈവം തമ്പുരാൻ നൽകിയ ഒരു അവസരമാണ്. എന്നാൽ മറുവശത്ത് ഏറെ പേരുടെ ജീവനും ജീവിതവും ബദ്ധപ്പാടിലും പ്രതിസന്ധിയിലും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിന്റെ ഒരു വലിയ ദുഃഖം ഉണ്ട് എന്ന് നമുക്കറിയാം. അത് മറച്ചു വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും അതിന്റെ ഭാഗമാകുവാൻ ദൈവം അവസരം ഒരുക്കേണ്ടതായിരുന്നു. കരുണാമയനായ ദൈവം നമുക്ക് വീണ്ടും കരുതലും കാവലും സാന്ത്വനവും നൽകിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്ലീബ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൽ കഴിഞ്ഞ വചനിപ്പ് പെരുന്നാളിന്റെ ശുശ്രൂഷകളിൽ 15 ദിവസവും ഭദ്രാസനത്തിലെ MMVS ആഭിമുഖ്യത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ നല്ല ചിന്തകൾ പങ്കുവെക്കുവാൻ വൈദികരെയും അൽമായരെയും വിശ്വാസ സമൂഹത്തെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ധാരാളം പരിപാടികൾ ഭദ്രാസനത്തിന്റെ ചുമതലപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടന്നു. 8 നോമ്പിലും അതുപോലെ തന്നെ അതിശക്തമായി വചന പ്രഘോഷണങ്ങളും അനുഗ്രഹീതമായ സന്ധികളും പ്രഭാതവും ഒക്കെ പങ്കുവെക്കുകയാണ്. സ്ലീബ പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ പെരുന്നാളിന് യഥാർത്ഥത്തിൽ 3 പ്രത്യേകതകളുണ്ട്. 1, ദ ഫൈൻഡിങ് ഓഫ് ദ ട്രൂ ക്രോസ് ബൈ സെയിന്റ് ഹെലന. ഇതാണ് 1-ാമത്തെ അതിന്റെ പ്രാധാന്യം. 2, ദ ഡെഡിക്കേഷൻ ഓഫ് ചർച്ചസ് ബിൽറ്റ് ബൈ കോൺസ്റ്റന്റൈൻ ഓൺ ദ സൈറ്റ് ഓഫ് ദ ഹോളി സെപ്പൾക്കർ ആൻഡ് മൗണ്ട് കാൽവറി. അവിടെ പുതുതായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ദേവാലയ സമുച്ചയം നമുക്ക് ചെന്നാൽ കാണാം. മിക്ക പ്രധാനപ്പെട്ട സഭകളുടെയും ഒരു വലിയ കേദാരമാണ് ഈ കർത്താവിനെ കുരിശിൽ തറച്ച കാൽവറി എന്ന് പറയുന്ന സ്ഥലം. അവിടെ വിശുദ്ധ സ്ലീബയെ പുനഃപ്രതിഷ്ഠിച്ച സമയം. 3, ദ റെസ്റ്റോറേഷൻ ഓഫ് ദ ട്രൂ ക്രോസ് ടു ജെറുസലേം ഇൻ AD 629 ബൈ ദ ബൈസന്റൈൻ എംപറർ ഹെറാക്കുലിസ്. ഈ 3 പ്രാധാന്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് സഭയാകമാനം ചിന്തിക്കുമ്പോൾ ദ ഫീസ്റ്റ് ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അതൊരു തിങ്കളാഴ്ചയാണ് വരുന്നത്. അതിലും ആ സ്ലീബ മൂലം നമുക്ക് ലഭിക്കപ്പെട്ട രക്ഷയും ദൈവമാതാവ് മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും പങ്കുവെക്കുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ പ്രധാന സന്ദേശം നൽകുന്നത് ഭദ്രാസന അരമനയിൽ താമസിച്ചുകൊണ്ട് അഭിമന്യ തിരുമേനിക്ക് വേണ്ടി മാനേജർ പദത്തിൽ നിന്നുകൊണ്ട് എല്ലാം കാര്യങ്ങളും ഭംഗിയായി ചെയ്യുകയും ശാന്തമായി എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാൻ കൂടുതൽ മനുഷ്യരോട് അച്ഛൻ സംസാരിക്കാറില്ല. സംസാരം കൂടുതൽ ദൈവത്തോടെയാണെന്നാണ് എന്റെ വിചാരം. ഞാനൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് മനുഷ്യരോടാണ്. ദൈവത്തോടും സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ വളരെ ശാന്ത പ്രകൃതനാണ്. നന്നായിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കും. പ്രത്യേകിച്ച് ചർച്ച് ഫാദേഴ്സിന്റെ പല പഠനങ്ങളും പുസ്തകങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് വായിച്ച് പഠിക്കുവാനും അത് പ്രസംഗത്തിലൂടെ ദീപ്തമായി അവതരിപ്പിക്കുവാനും ഒക്കെ ദൈവം കഴിവ് കൊടുത്ത ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയ അച്ഛൻ ഇന്ന് നമ്മളോട് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ആ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഗീതം കൂടി ആലപിക്കാം. ശ്രീയേശു നാമം അതിശയനാമം എന്നാരംഭിക്കുന്ന ഗീതം വളരെ സുപരിചിതമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഇന്നിട്ട് ചെയ്യുവാൻ മറന്നുപോകരുത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ.
ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കും ബഹനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കും ബഹനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരു മുമ്പിൽ വല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരു മുമ്പിൽ വല്ല ഭക്തമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കും ബഹനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നോ നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതൻ ദേവന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതൻ ദേവന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കും ബഹനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കും ബഹനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമല്ല വിടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമല്ല വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കും ബഹനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കും ബഹനാമം.
നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയാച്ചിനെ ഇന്നത്തെ പ്രധാന വചന ശുശ്രൂഷ സന്ദേശത്തിനായിട്ട് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധനേശ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട നാമനശൻ സച്ചൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ഒരു പ്രഭാതം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം ധ്യാനിക്കുവാൻ നൽകിയിരിക്കുന്ന അവസരത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പലരും ഈ പ്രഭാതം കാണാതെ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ദൈവം നൽകിയിരിക്കുന്ന ഈ ആയുസ്സിന് നമുക്ക് സ്തുതി കരയറ്റാം. പ്രത്യേകമായിട്ട് ഓരോ ദിവസം കൂടുതൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ഭാഗം നമ്മളെല്ലാവരും കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ഞായറാഴ്ച കേട്ട ഒരു വേദഭാഗം തന്നെയാണ്. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു ചാപ്റ്റർ 17 വേഴ്സസ് 22 മുതൽ 27 വരെയാണ്. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു ചാപ്റ്റർ 17 വേഴ്സസ് 22 ടിൽ 27. As they were gathering in Galilee, Jesus said to them, "The Son of Man is going to be betrayed into human hands, and they will kill him, and on the third day he will be raised." And they were greatly distressed. When they reached Capernaum, the collectors of the temple tax came to Peter and said, "Does your teacher not pay the temple tax?" He said, "Yes, he does." And when he came home, Jesus spoke of it first, asking, "What do you think, Simon? From whom do kings of the earth take toll or tribute? From the children or from others?" When Peter said, "From others," Jesus said to him, "Then the children are free. However, so that we do not give offense to them, go to the sea and cast a hook. Take the first fish that comes up, and when you open its mouth, you will find a coin. Take that and give it to them for you and me." പ്രത്യേകമായിട്ട് ഈ വേദഭാഗത്തിൽ നമ്മൾ എല്ലാവരും ഞായറാഴ്ച കേട്ട ഒരു ആശയമായിരിക്കാം, കേൾക്കാത്ത ആശയമായിരിക്കാം. എന്റെ മനസ്സിൽ മനസ്സിലൂടെ എന്റെ വായനയിലൂടെ കടന്നുപോയ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ ഒരു വേദഭാഗത്തിൽ രണ്ട് കാര്യങ്ങളാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. ഈ വേദഭാഗത്തിന്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ അവിടെ മരുരൂപ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ്, ഒരു ട്രാൻസ്ഫിഗറേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ താഴത്തെ പാസേജ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ട്രാൻസ്ഫിഗറേഷൻ കഴിഞ്ഞിട്ട് അവിടെ പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ മൂന്ന് പേരും യേശു ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ അവിടുത്തെ ആ മരുരൂപ ഒരു ചേഞ്ച് വരുന്നത് ക്രിസ്തുവിൽ കണ്ടു. അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ സ്വന്തം പുത്രനാണ്. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞിട്ടാണ് ഇവര് ഗലീലയിലോട്ട് വരുന്നത്. സോ അവിടെ വരുമ്പോൾ ഉടനെ വീണ്ടും ക്രിസ്തു രണ്ടാമത്തെ പ്രാവശ്യം അവരോട് പറയുന്നുണ്ട്, ദി പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ. എന്റെ പാഷൻ കാണും, ഡെത്ത് കാണും, ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് അവിടെ പ്രത്യേകമായിട്ട് അവിടെ വീണ്ടും അവരോട് പറയുന്നുണ്ട്. നമുക്ക് സെന്റ് മാത്യു ചാപ്റ്റർ 21 നമ്മൾ പോകുമ്പോൾ തൊട്ട് മുൻപിൽ ഈ ട്രാൻസ്ഫിഗറേഷനിന്റെ മുൻപിൽ ചാപ്റ്റർ 16:21 വായിക്കുമ്പോൾ, ഫ്രം ദാറ്റ് ടൈം ഓൺ ജീസസ് ബിഗാൻ ടു ഷോ ഹിസ് ഡിസൈപ്പിൾസ് ദാറ്റ് ഹി മസ്റ്റ് ഗോ ടു ജെറുസലേം ആൻഡ് അണ്ടർഗോ ഗ്രേറ്റ് സഫറിംഗ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദി എൽഡേഴ്സ് ആൻഡ് ദ ചീഫ് പ്രീസ്റ്റ് ആൻഡ് സ്ക്രൈബ്സ് ആൻഡ് ബി കിൽഡ് ആൻഡ് ഓൺ ദ തേർഡ് ഡേ ബി റേസ്ഡ്. അത് ഇത് വീണ്ടും ആദ്യത്തെ പ്രാവശ്യം ക്രിസ്തു ശിഷ്യന്മാരോട് പറയുമ്പോൾ അതിന്റെ തൊട്ട് അടുത്ത വാക്യം 16:22 അവിടെ പത്രോസ് ലീഹ പറയുന്നുണ്ട്, ആൻഡ് പീറ്റർ ടുക്ക് ഹിം അസൈഡ് ആൻഡ് ബിഗാൻ ടു റിബ്യൂക്ക് ഹിം സെയിങ് ഗോഡ് ഫോർബിഡ് ഇറ്റ് ലോർഡ് ദിസ് മസ്റ്റ് നെവർ ഹാപ്പൻ ടു യു ബട്ട് ഹി ടേൺഡ് ആൻഡ് സെഡ് ടു പീറ്റർ ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ for you are setting your mind not on divine things but on human things. ee oru sangada ee oru karyam kanjittu sambhavam kanjittana transfiguration adu kanjittu veendum rendamathe prasham ivude kristu adhe karyam veendum ivarodu aavarthichu parayumbol avade ivar mavanam aayirikkuya avaru they were distressed, they were sad because they started understanding, because Peter was Christ, he had told him, no, this is has to happen, this is has to a strong reaction ana avade Christ Peter node kaanichu. So that Peter remembers and he understood that, okay, suffering and cross, it has to happen. So that is why they were saddened. Nammade jeevithathe നമ്മുടെ പലപ്പോഴും നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഒരു കംഫർട്ടബിൾ ലൈഫാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇറ്റ് ഇസ് ഗുഡ്, പക്ഷെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ സഫറിങ് ആൻഡ് ക്രോസ് നമ്മുടെ കൂടപ്പിറപ്പായിരിക്കണം. സഫറിങ് ഇല്ലാതെ ഒരു ക്രിസ്ത്യാനി ഇല്ല എന്നാണ് പിതാക്കന്മാരൊക്കെ പറയുന്നത്. ഇഫ് യു വോണ്ട് ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്, ഇറ്റ് ഷുഡ് ബി എ ക്രൂസിഫോംഡ് ഫോം ഓഫ് ലൈഫ്. സെന്റ് പോൾ പ്രത്യേകമായിട്ട് ഗലേഷ്യൻസിനകത്ത് അവരോട് പ്രത്യേകമായിട്ട് അവരോട് പറയുന്നുണ്ട്, ചാപ്റ്റർ 5 വേഴ്സ് 24 പറയുന്നുണ്ട്, ആൻഡ് ദോസ് ഹു ആർ ക്രൈസ്റ്റ് ഹാവ് ക്രൂസിഫൈഡ് ദ ഫ്ലഷ് വിത്ത് ഇറ്റ്സ് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ്. സോ നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച മാത്രം, സന്ധ്യയ്ക്ക് മാത്രം, വെള്ളിയാഴ്ച മാത്രം, അല്ലെങ്കിൽ ബുധനാഴ്ച 10:30 11 ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ആത്മീയമായിട്ട് ജീവിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മറ്റ് ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. സോ മറ്റ് സമയങ്ങളൊക്കെ നമ്മൾ ലൗകികരായിട്ട് ജീവിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വി വോണ്ട് ടു കമ്പാർട്ട്മെന്റലൈസ് ആ സ്പിരിച്വൽ ലൈഫ്. നമ്മൾ എപ്പോഴും ദൈവത്തെ ഒരു ബോക്സിന് അകത്ത് വെച്ചിരിക്കുക, ഓക്കെ യു നീഡ് ടു ബി ഹിയർ ഓൺലി, യു കാൻ ഗെറ്റ് ഇൻ ടു മൈ പേഴ്സണൽ ലൈഫ്. പലപ്പോഴും നമ്മൾ ഒരു പേഴ്സണൽ ലൈഫും റിലീജിയസ് ലൈഫും സ്പിരിച്വൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ് നമ്മൾ എപ്പോഴും വേറെതിരിച്ചാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു വിധത്തിലാണ് പോകുന്നത്. ദേവാലയത്തിന്റെ സ്റ്റെപ്പ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉടനെ നമ്മുടെ സ്വഭാവവും നമ്മുടെ നമ്മുടെ അട്ടായരും നമ്മുടെ സ്വഭാവവും നമ്മുടെ നടപ്പും എല്ലാം മാറും. ദേവാലയത്തിൽ നമ്മൾ ഏറ്റവും ഭക്തിയോടുകൂടെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ചിലരുടെ ഒക്കെ ഭക്തി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ക്രിസ്തു കഴിഞ്ഞിട്ട് പിന്നെ മറ്റാരും ഇല്ല ഭക്തനായിട്ട്. പിതാക്കന്മാരൊക്കെ ആവശ്യപ്പെടുന്നത് എവറി ഡേ എവറി സെക്കൻഡ് ഇഫ് യു ആർ ലീഡിംഗ് എ ക്രിസ്ത്യൻ ലൈഫ്, ആ ഒരു ക്ലോസ് അവിടെ ഉണ്ട്. എ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫോളോയിങ് ക്രൈസ്റ്റ് ഇൻ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്. സെന്റ് സെറാഫിൻ ഒരു പിതാവാണ്, ഫാദർ സെറാഫിൻ റോസ്, സോറി സെന്റ് സെറാഫിൻ അല്ല, ഫാദർ സെറാഫിൻ റോസ് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലെറ്റ് നോട്ട് അസ് ഹു വുഡ് ബി ക്രിസ്ത്യൻസ് എക്സ്പെക്ട് എനിത്തിങ് എൽസ് ഫ്രം ഇറ്റ് ദാൻ ടു ബി ക്രൂസിഫൈഡ്. ഫോർ ടു ബി ക്രിസ്ത്യൻ ഈസ് ടു ബി ക്രൂസിഫൈഡ്. സോ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ നേരവും നമ്മൾ ക്രൂസിഫൈഡ് ഫോം ഓഫ് ക്രൈസ്റ്റ് എപ്പോഴും നമുക്ക് ഒരു എക്സാമ്പിൾ ആയിരിക്കണം. ഗോഡ് വുഡ് ബ്ലെസ് വിത്ത് എ ലോട്ട് ഓഫ് ബ്ലെസ്സിംഗ്സ് വിത്ത് ഓൾ കംഫർട്ട്സ്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് നമ്മളോടൊപ്പം നമ്മുടെ സ്വന്തമായിട്ട് കരുതിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ വി ആർ റെസ്പോൺസിബിൾ. ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ എന്തിനാണ് നൽകിയിരിക്കുന്നത്? പലപ്പോഴും പിതാക്കന്മാരൊക്കെയും എപ്പോഴും പറയുന്നത് ഒരു കണ്ണ് ദൈവത്തിലോട്ട് നോക്കുകയും മറ്റ് പാവപ്പെട്ടവരെയും നമ്മളെ ചുറ്റുമുള്ള പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഉള്ള അവരെ കാണുവാൻ വേണ്ടിയിട്ട്, അവരെ ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ നൽകിയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു സെൽഫിഷ്
ആറ്റിറ്റ്യൂഡ്
എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വി ഓൾവേസ് ട്രൈ ടു ബിക്കം സെൽഫിഷ്നെസ്. സോ ദാറ്റ് ഈസ് സംതിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇവിടെ ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, I need to go and suffer, I need to die, and I would be raised up on the third day. So that is our life. Through baptism we have been into the death and resurrection of Christ, and that is why we have been asked to lead a different life from the normal people. 1 John chapter 2 verse 6 na pratheegamayittu avade parayunnundu, he who says he abides in him ought himself also to walk just as he walked. So nammalellarum ക്രിസ്തുവിൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തു നയിച്ച ജീവിതം നമ്മൾ നയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സോ വി നീഡ് ടു ഹാവ് ദാറ്റ് ക്രൂസിഫൈഡ് ഫോം ഓഫ് ലൈഫ് ഈച്ച് ആൻഡ് എവറി ഡേ. ആ ഒരു ആശയമാണ് ഇവിടെ ക്രിസ്തു ഇവരോട് പറയുന്നുണ്ട്. I need to go and die. So they would betray me and they would kill me and I would raise on the third day. So there is suffering, as the suffering and cross as should always be with us. രണ്ടാമത്തെ ഇവിടെ സംഭവം ഇവിടുത്തെ രണ്ടാമത്തെ ഇവന്റ് ഇവിടെ നടക്കുന്നത് verse 24 അവിടുന്ന് 27 വരെ പറയുന്നത് when they reached Capernaum, the collectors of the temple tax came to Peter and said, does your teacher not pay temple tax? പഴയ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലൊക്കെ അവിടെ രണ്ട് വിധത്തിലുള്ള ടാക്സ് ഉണ്ടായിരുന്നു, a Roman tax and a temple tax. When you read about in chapter 22, St. Matthew chapter 22 verse 15 till 22, അവിടെ പരീശന്മാരൊക്കെ they wanted to trap Christ. So they asked him a question. Is it lawful to pay taxes to the emperor? So avade avaru samsarikkunnathu about the Roman tax. Pashche ivide pratheyamayittu ivide parayunnathu does your teacher not pay temple tax? So nammal Exodus chapter 30 verse 13 till 16 avade okke every Jew above the age of 20 has to pay a tax for the upkeep of the Jerusalem temple. Even after the exile, even when you read Philo of Alexandria of Joseph Flavius, even under church historians are, so even they always talk about the even when they were in Babylonian exile, they used to send money to the Jerusalem temple for the upkeep of the temple. Even when you read the Paul's missionary journeys, his epistles, he's asking for the people in Jerusalem, he's asking different churches to contribute to Jerusalem. So this is a temple tax, and Christ ivide prathegamayitte avide parayunnunde not to offend them, but to Peter he's asking who does pay the tax? Is it the children or the foreigners? So Peter says it is the foreigners who pay the tax. So Christ wants to establish that this is I am the Son of God and this temple belongs to me, but he doesn't offend those, and he asks Peter to go and cast a hook, and the first fish you catch you would find a coin in its mouth. Go and give it for you and for me. പ്രത്യേകമായിട്ട് പിതാക്കന്മാരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ കടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേൾഡ്. ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് ഹി ഹാസ് സാങ്ക്ടിഫൈഡ് വർക്ക്. പ്രത്യേകമായിട്ട് ഇവിടെ പത്രോസിനോട് പറയുന്നുണ്ട് ഗോ ആൻഡ് കാസ്റ്റ് എ ഹുക്ക് ആൻഡ് കാച്ച് എ ഫിഷ്. He knew that Peter was a fisherman. He was asking, go and do what you have already known. Do your job, what you have learned. Go and cast the hook. He did that. He took the fish, he took the coin, came and gave it to him. Palappozhum nammude understanding, especially with the worldly life, with the comforts, with our jobs, we always think that we need to keep on accumulating wealth. പക്ഷേ ഇവിടെ ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നുണ്ട് I have sanctified work, but it should be only for our needs. It is only for something which would help us to survive. At the same time, ഇവിടെ പത്രോസ് ഹി ഡിഡ് കാസ്റ്റ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് ക്യാച്ച് ടു ഓർ ത്രീ ഫിഷസ് ഹി ജസ്റ്റ് കോട്ട് വൺ ഫിഷ് ആൻഡ് ഹി ടുക്ക് ഔട്ട് ദ കോയിൻ കെയിം ആൻഡ് ഗിവ് ഇറ്റ് ഇഫ് ഇറ്റ് വാസ് എനി വൺ എൽസ് ഇൻക്ലൂഡിംഗ് മീ വി വുഡ് ഹാവ് ട്രൈഡ് ഓക്കെ ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ടാ ഫിഷിംഗ് വന്നിട്ടുള്ളത് പഴയ തൊഴിലൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചിലപ്പം വീശുവായിരുന്നു പലപ്പോഴും നമ്മുടെ ലൗകിക ജീവിതവും നമുക്ക് കുറച്ച് ധനം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും വിചാരിക്കും ഓക്കെ ലെറ്റ് മീ റൺ അനദർ മൈൽ ലെറ്റ് മീ റൺ അനദർ ഡേ ഫോർ എക്സ്ട്രാ പേ ഒരിക്കൽ ഒരു രാജാവ് അവിടുത്തെ പ്രജകളോട് പറയുകയുണ്ടായി നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന മുതൽ അസ്തമിക്കുന്നവരെ എത്രമാത്രം ഓടാനൊക്കുമോ അത്രമാത്രം ഭൂമി നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ദാനമായിട്ട് നൽകും സോ അതിനകത്ത് നിന്ന് കുറെ പേര് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ടയർഡായിട്ട് അവർ അവിടെ നിർത്തി അത്രയും ഭൂമി അവർക്ക് കിട്ടി വീണ്ടും കുറച്ചു പേര് ഓടാൻ തുടങ്ങി ഈ മറ്റുള്ളവരെ ഓടുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഉത്സാഹം വരും അയ്യോ അവൻ അത്രയും കിട്ടിയല്ലോ എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ കിട്ടണം സോ അങ്ങനെ ഓടി കുറച്ചുപേര് ഒരു 10 മണിയായപ്പോ നിന്നു കുറച്ചുപേര് മധ്യാഹ്നമായപ്പം നിന്നു അവർ ടയർഡായി കുറച്ചുപേര് വീണ്ടും ഉത്സാഹത്തോട് അയ്യോ ഇവരെക്കാട്ടിലും കൂടുതൽ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓടാൻ തുടങ്ങി ഓടി 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 അസ്തമിക്കുന്നതിന്റെ മുൻപിൽ വരെ ചിലരൊക്കെ ഓടിയായിരുന്നു പക്ഷേ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയം അവര് എത്തിയ ആ നിമിഷം എന്തുമായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞാൽ എന്തുവാ സംഭവിക്കുന്നത് നമുക്കറിയാം ഒരു റെസ്റ്റ് ഇല്ലാതെ ഒരു നമ്മുടെ ഒരു ഗ്രീഡ് നമ്മുടെ ഒരു ഗ്രീഡിനെ അപ്പോൾ അതിനെ ഫീഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ സ്ഥലവും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഓടി 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 അസ്തമിക്കുന്ന സമയത്ത് നമ്മളും അവിടെ ആ സംഭവിച്ചത് സായങ്കാലം വരെ അസ്തമിക്കുന്നവരെ ഈ ഓടിയ ആൾക്കാർ അവര് അവിടെ അവരുടെ ജീവൻ തന്നെ അസ്തമിക്കുകയാണ് ദേ ഡിഡ്ന്റ് റിയലി ഗെയിൻ എനിതിങ് സോ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഓടുകയാണ് പക്ഷേ ദിസ് ഇസ് ഓൾ ലൈക്ക് എ ഷാഡോ പിതാക്കന്മാരൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ഇറ്റ് ഇസ് ലൈക്ക് എ ഷാഡോ ബിക്കോസ് ഇറ്റ്സ് ഗോണ മൂവ് ഇറ്റ്സ് ഗോണ ഗോ കംപ്ലീറ്റ്ലി ആൻഡ് നമ്മൾ ഒരു ഒരു നമ്മൾ പ്രത്യേകമായിട്ട് റിസർച്ച് ഫാദേഴ്സ് ഒക്കെ പറയുന്നത് വി ആർ ലൈക്ക് ഫൂൾസ് വി ആർ റണ്ണിംഗ് ബിഹൈൻഡ് ദിസ് ഷാഡോ ബിക്കോസ് ഇറ്റ്സ് ഗോണ മൂവ് ഔട്ട് it's gonna be cleared within some time everything of this world is gonna pass out and we are like fools trying to run behind the shadow so the main essence over here when Christ is telling go and catch and give it he is sanctifying work whatever work we are doing he has sanctified it but we need to have a boundary what it means what lead a Christian life how much I need to lead a Christian life he's not asking us don't go for work no he's asking how much you need that boundary we have to set up that understanding is what we need in our Christian life may the blessed Trinity the Father Son and the Holy Spirit help each one of us to be his light and salt And especially as we read this passage after the transfiguration, when he is talking about his passion, death and resurrection of Christ, the cross and the suffering should be a part of us when we lead a Christian life, to follow his commandments, to imitate his life in this world, to work at the same time to understand what we need and to be a blessing for others also ivide christu vyaktamayitte avade parayunnundu it is each one of us responsibility to take care of the upkeep of the temple nammade devalayangale ella നമ്മള് നിങ്ങളെല്ലാവരും നൽകുന്ന ഒരു കോൺട്രിബ്യൂഷനും കൊണ്ടാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളും ഇതുവരെ ഇവിടെ കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയാലും എവിടെയായാലും ലോകത്തിലെ എവിടെയായാലും നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഓരോ ദേവാലയങ്ങളും ഭംഗിയായിട്ട് നയിക്കുന്നത്, അത് നടത്തുന്നത്. സോ ഇറ്റ് ഈസ് ആ റെസ്പോൺസിബിലിറ്റി. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ വരും തലമുറയ്ക്കും അത് മാറി അവരെ പഠിപ്പിക്കാം. ഇപ്പം ചെയ്യുന്നില്ലെന്നല്ല, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികളും അത് കണ്ടുകൊണ്ട് ചെയ്യുകയുള്ളൂ. സോ അതും നമ്മൾ പഠിപ്പിക്കുവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ക്രൈസ്റ്റ് ഈസ് ഗിവിംഗ് അസ് ടു സപ്പോർട്ട് ദ ചർച്ച്, ടു ഹെൽപ് ദ ചർച്ച് വെൻ ഇറ്റ് ഈസ് നീഡ്. നെഹമ്യ പുസ്തകത്തിൽ അവിടെ വ്യക്തമായിട്ട് നെഹമ്യ അവരോട് ബാബിലോണിയൻ എക്സൈൽ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ യെരുശലേം ദേവാലയം അതിന്റെ മതിലുകൾ മതിൽ ഒക്കെ വീണ് കിടക്കുകയാണ്. ഹൗ ക്യാൻ യു ലിവ് ഇൻ എ വെരി കംഫർട്ടബിൾ ഹൗസ് വെൻ യുവർ ടെമ്പിൾ ഈസ് ഇൻ റൂയിൻസ്. അവിടെ കൃത്യമായിട്ട് അവരോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ യു ലിവ് കംഫർട്ടബിളി ഇൻ യുവർ ഹൗസ് വെൻ യു ഹാവ് എ ബ്യൂട്ടിഫുൾ റൂഫ്, ഹൗ ക്യാൻ യു ലിവ് ഇൻ ദയർ വെൻ യുവർ ടെമ്പിൾ ഈസ് ഇൻ റൂയിൻസ്. സോ അത് കഴിഞ്ഞിട്ടാണ് ദേ ആർ സ്റ്റാർട്ടഡ് ടു റീബിൽഡ് ദി വാൾ. സോ ഈ ഒരു പാഠമൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയാച്ചൻ, കഴിഞ്ഞ ഞായറാഴ്ച വാങ്ങിപ്പിന് ശേഷമുള്ള മൂന്നാം ഞായർ വായിച്ച വേദഭാഗം നമ്മളൊക്കെയും ആരാധനാലയത്തിലെ വിശുദ്ധ ഏവൻഗേലിയോൻ സന്ദേശത്തിലൂടെ കേട്ടതാണെങ്കിലും അതിനെ അല്പം കൂടി ആഴത്തിൽ ഗ്രഹിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം ഒരു വലിയ മുഖാന്തരം പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ദൈവം കേൾപ്പിച്ചതിന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഓരോ വാക്യങ്ങളും വാക്കുകളും അതിലെ സംഭവങ്ങളും വളരെ വിശദീകരിക്കുകയും അതിന്റെ ആഴവും പരപ്പും ക്രൈസ്തവന്റെ ജീവിതത്തിൽ എപ്രകാരം നാം ബോധപൂർവം ഉൾക്കൊള്ളണമെന്നും പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ബോധവൽക്കരിക്കുമ്പോൾ, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നിന്ന് ദൈവം എടുത്തതായ ആ പണത്തെക്കുറിച്ചും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കരുതി വെക്കുന്ന പണത്തെക്കുറിച്ചും ഉള്ളൊരു വിശകലനവും വിശദീകരണവും അതിന്റെ മധ്യത്തിലുണ്ടായിരുന്നു. ഈ ചിന്ത തന്നെയാണ് ദൈവജനത്തിന്റെ മധ്യത്തിൽ അവർക്ക് വിശന്നപ്പോൾ മോശയുടെ പ്രാർത്ഥന മൂലം മന്ന വർഷിപ്പിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, പിറ്റേ ദിവസത്തേക്ക് അത് ശേഷിപ്പിക്കരുത്, പക്ഷെ കുറച്ചുപേരെങ്കിലും അതിലും ബുദ്ധിമാന്മാരുള്ളതുകൊണ്ട് അവർ ശേഷിപ്പിച്ചു, അതിലെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുന്നു. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് രണ്ട് ദൃഷ്ടാന്തം പ്രിയപ്പെട്ട അച്ഛൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇതേപോലെ തന്നെയാണ് ഉറുമ്പിന്റെ ജീവിതം. ഉറുമ്പ് ഒരു മൃതശരീരം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെക്കാൾ വലിപ്പമുള്ളതാണെങ്കിലും വലിപ്പം കുറഞ്ഞതാണെങ്കിലും അവർ സംഘമായി വരിവരിയായി വളരെ ശ്രമകരമായ ഒരു ജോലിയുടെ ഭാഗമായി അത് കരുതി വെക്കുവാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ആ യാത്ര കണ്ടാൽ തന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തൊരു സൂം ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഭംഗിയായിട്ടായി കാര്യം ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ അവരെക്കാളും 10 ഇരട്ടിയോ 20 ഇരട്ടിയോ 30 ഇരട്ടിയോ ഒക്കെ വലിപ്പമുള്ള ചെറിയ ജീവികളുടെ മൃതശരീരം കൊണ്ടുപോകും. കൊണ്ടുപോയി ഒടുവിൽ അവർ പാർക്കുന്ന ഉറുമ്പിൻ കൂടിന്റെ മുമ്പിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ ചെല്ലുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർക്ക് മാത്രമേ അതിനകത്തേക്ക് കടക്കാൻ പറ്റൂ, മൃതശരീരം അവിടെ ഉപേക്ഷിക്കേണ്ടി വരും. അവിടെ വെച്ച് അവരുടെ വരി ഡിസ്പേഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ചിതറി പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. മനുഷ്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കരുതുന്നു, തലമുറയ്ക്ക് വേണ്ടി കരുതുന്നു, മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പരിരക്ഷയ്ക്കായിട്ട് ചെയ്തു വെക്കുമെങ്കിൽ ദൈവരാജ്യം എന്ന നിക്ഷേപം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകളും സന്തോഷവും സംതൃപ്തിയോടെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ ഭജിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടും ജീവിപ്പാൻ ആർക്കൊക്കെ സാധിക്കുന്നുവോ അവർക്കൊക്കെ കവാടത്തിന്റെ മുമ്പിൽ വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയില്ല. അതിനുള്ളൊരു വലിയ ആഹ്വാനം പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമ്മൾ കേട്ടു. ആ ശാന്തമായ സ്വരത്തിൽ, പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ വചനങ്ങളും ചിന്തകളും മഹത് വചനങ്ങളും ഒക്കെ വളരെ ഭംഗിയായി. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ, കാലഘട്ടത്തിന് മുമ്പ് പിതാക്കന്മാർ ഈ വിഷയങ്ങളൊക്കെ വേദപുസ്തകത്തിലെ വാക്യങ്ങളെ വായിച്ചും ധ്യാനിച്ചും അവർ എടുത്തതായ നല്ല ആശയങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായ സന്തോഷം ഈ സൂബോറോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ ധന്യമായി തീരട്ടെ. കേട്ട എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇത് നന്മ പകരുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. അതിനാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശ്ലീബ പ്രഭാത പ്രാർത്ഥനയിലെ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് മുൻപിൽ മറിയാം നിന്നിടും നേരം എന്ന ആ ഭാഗം നമുക്ക് സുപരിചിതമാണ്. ആ ഗീതം ആലപിക്കും. അതിനോട് തുടർന്ന് ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയ അച്ഛൻ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. പ്രാർത്ഥനയുടെ പേരുകൾ സാധാരണ രാജേഷത്തിനാണ് അത് ക്രമീകരിക്കുന്നത്. നമ്മൾക്കറിയാം ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകിച്ച് സാംക്രമിക രോഗം മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുമൂലം മരണപ്പെട്ടതിന്റെ ഭീതിയിൽ നിന്ന് മാറാത്ത കുടുംബങ്ങളുണ്ട്. മരണത്തിന്റെ വക്കിലൂടെ കടന്നുപോകുന്നവരുണ്ട്. അതിശക്തമായി ധൈര്യപൂർവ്വം ഈ രോഗികളെല്ലാം ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പരിപാലന രംഗത്തെ പ്രവർത്തകരുണ്ട്. നമ്മുടെ സഭയുണ്ട്. സഭയുടെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ സഭകളും ക്രൈസ്തവ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ നന്മകളിലേക്ക് നയിക്കപ്പെടുവാനുള്ള ഒരു ആഹ്വാനം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവരെ ദൈവത്തിന്റെ വചനം കൊണ്ടും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടും നിറയ്ക്കണമേ എന്ന് മുത്തിപ്പായ പ്രാർത്ഥിപ്പാൻ ഈ സമയം ഉപയോഗിക്കപ്പെടണം. അപ്രകാരം ഈ പ്രാർത്ഥന ഇതിലൂടെ ആയിത്തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം.
മറിയാം നിന്നിടും നേര തഗ്നിജ്വാലാവൃതരാം ദൂതൻ സവിധേ ചെന്നുര ചെയ്തേവം രാജതനൂജന്മേവുപദാം മണിമന്ദിരമേ ശ്ലോമോതേ നിന്നിലമർന്നിടും ധനവാൻ ശാപം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ചാൻ ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ദൂഷിത മാറ്റുകേ അംബരശില്പിയേത്തേന്തീൻ വ്രതശുദ്ധ്യാപറ്റോരമലേ നിസ്തുലമാമണിമന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോ നാം നാഥൻ ധന്യൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ബിജോയച്ഛന്റെ ആ സൗകര്യം പ്രമാണിച്ച് ഞാൻ ഈ പ്രാർത്ഥന നിർവഹിക്കുകയാണ്. ദൈവമായ കർത്താവേ, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ഇസ്രായേൽ മക്കൾ അത്ഭുതകരവും അതിശയകരവുമായി ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് കനാനിലേക്ക് യാത്ര ചെയ്തപ്പോൾ നായകത്വം നടത്തി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശയ്ക്ക് ആ പ്രദേശത്തേക്ക് പാർക്കുവാൻ സാധിച്ചില്ല എങ്കിലും തന്റെ ദൗത്യം പൂർത്തീകരിച്ച് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭംഗിയാക്കുവാൻ ദൈവത്തിന്റെ കൃപയെ എപ്രകാരം സ്വീകരിച്ചുവോ അപ്രകാരം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്നില്ല എങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം നടത്തുന്നില്ല എങ്കിലും നമ്മുടെ പദ്ധതികളെല്ലാം ഈ 2020 പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്കിലും കർത്താവെ, മോശ ചെയ്തതുപോലെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളിൽ നീതി പുലർത്തുവാൻ അനുഗ്രഹീതമായ നന്മകളിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മറ്റുള്ളവർക്ക് പ്രതിസന്ധികളല്ലാത്തൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ തക്കവണ്ണം ഈ വർഷത്തിന്റെ പുതിയൊരു മാസത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ വചനം കേൾക്കുവാൻ ഞങ്ങൾക്കിടയായി. ആ വചനം വായിച്ച സഹോദരങ്ങൾ ഗാന ശുശ്രൂഷയിൽ പങ്കാളികളായവർ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരായ വൈദികർ, സന്ദേശം നൽകിയ പ്രിയപ്പെട്ട ബിജോയച്ഛൻ, ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന വൈദികരും അൽമായരായ പ്രിയപ്പെട്ടവർക്കും ദൈവം നമ്പുരാന്റെ കൃപ ലഭിപ്പാൻ അവരുടെ പ്രത്യേകമായ സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർ അഭയപ്പെടുന്നു. അവരെ ദൈവം നമ്പുരാന്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയും അതിശക്തമായ രോഗത്താലും മരണത്തിന്റെ ഭീതിയിലും കഴിയുന്നവരെയും ഉത്കണ്ഠയിലും ഭീതിയിലും പ്രയാസപ്പെടുന്നവരെയും അവിടുത്തെ കരങ്ങളിൽ ചേർത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം തമ്പുരാനെ, ഞങ്ങളൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നന്മ കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ മഹിമ കൊണ്ടോ കുടുംബത്തിന്റെ പശ്ചാത്തലം കൊണ്ടോ ഒന്നുമല്ലല്ലോ. കർത്താവെ, നീ ഒരുക്കിയ വിശാലമായ പ്രപഞ്ചത്തിൽ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുക എന്നുള്ളത് ദൈവം തമ്പുരാൻ നൽകുന്ന ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞങ്ങൾ കാണുന്നു. നിന്റെ മുഖം കണ്ടുണരുവാനും നിന്റെ രൂപം കണ്ട് തൃപ്തിപ്പെടുവാനും ദാവീദ് എന്നും സന്ധ്യയിൽ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും കഴിഞ്ഞ രാത്രിയും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങൾ ഇന്നും ആരോഗ്യത്തോടെ ഇരുപ്പാൻ ദൈവം കൃപ നൽകി. ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ എല്ലാ ഭവനങ്ങളെയും വ്യക്തികളെയും, ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശങ്ങളെയും ഇടവകകളെയും, പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാതിരിമേനിയെ ആരോഗ്യവും കൃപയും അനുഗ്രഹവും നൽകണമെന്നും പതിരാസന ചക്രാപൂലിസ്ഥയ്ക്ക് ഞങ്ങളെ നയിപ്പാനുള്ള കൃപയും പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളും ജ്ഞാനവും സമൃദ്ധമായി കൊടുക്കണമെന്നും എല്ലാ വൈദികരെയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളിൽ ജാഗരൂകരായി ഇടയ ശുശ്രൂഷ നയിച്ച് ആടുകളെ മേയിപ്പാനും നയിപ്പാനും ആധ്യാത്മിക ജീവിതത്തിൽ അവരെ നിറയ്ക്കുവാനും ഉള്ള കൃപ കൊടുക്കണമേ. എല്ലാ ഭവനങ്ങളെയും എല്ലാ വ്യക്തികളെയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. ഒരു പുതിയ അധ്യയന വർഷത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ നിന്റെ വലതുകരം അവരുടെ വലതുകരത്തോട് ചേർത്ത് വെക്കണമേ. ദൈവജ്ഞാനം അവർക്ക് എപ്പോഴും ഉണ്ടാകണമേ. നല്ല കൂട്ടുകെട്ടിലൂടെ ജീവിക്കണമേ. അവർ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും സാമഗ്രികളും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കണമേ. യാത്രകളിലെല്ലാം ദൈവം കൂടെ ഇരിക്കണമേ. വളർന്നു വരുമ്പോൾ ദൈവജ്ഞാനമുള്ളവരായി, മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവരായി, അവർക്ക് പ്രയോജനമുള്ളവരായി അവർ വളർന്നു വരണമേ. സഭാജീവിതത്തിൽ അവർക്ക് ശുഷ്കാന്തിയും ദൈവവചനത്തിൽ കൂടുതൽ അനുഗ്രഹവും ഊർജവും ലഭിക്കാനും സഹായിക്കണമേ. കർത്താവ്, വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഭൗതികമായ വിജ്ഞാനത്തെക്കാൾ ദൈവജ്ഞാനം അവരുടെ ജീവിതത്തിന് അനിവാര്യമാണെന്ന് മാതാപിതാക്കളെയും ധ്വനിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. കർത്താവെ, വിശ്രമ ജീവിതം നയിക്കുന്ന ഏറെ ഞങ്ങൾക്കൊക്കെ വേണ്ടി അധ്വാനിക്കുകയും ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയമുള്ളവരായ വിശ്രമ ജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി പ്രത്യേകമായി യാചിക്കുന്നു. ദൈവം നടക്കണമേ. കർത്താവിന്റെ കൃപയും കരുണയും ആദ്യോടന്തം ഞങ്ങൾക്കുണ്ടാകുവാൻ ദൈവം ഞങ്ങളെ സമൃദ്ധമായി സഹായിക്കണമേ. എന്റെ ചുമതലക്കാരെയൊക്കെ ദൈവം നമ്പുരാൻ വാഴ്ത്തി പരിപാലിക്കണമേ. വരുന്ന ആഴ്ചയും ഇപ്രകാരം ആരോഗ്യത്തോടെ കണ്ടുമുട്ടുവാൻ, നല്ല കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ, നല്ലത് സംസാരിപ്പാൻ, നല്ലത് കേൾക്കുവാൻ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്നും അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ രൂപയുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച നമ്മൾ എല്ലാവരോടു കൂടിയും നമ്മുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരുടെ കൂടെയും രോഗമാസവും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നവരുടെ കൂടെയും ഈ പ്രാർത്ഥന യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇന്ന് നമുക്ക് ദൈവവചനം ഷെയർ ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മാമനച്ഛൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രധാന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയാച്ചൻ, ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം ഏറ്റെടുത്ത് വളരെ ശുഷ്കാന്തിയോടും താല്പര്യത്തോടും ക്രമീകരണങ്ങൾ ചെയ്തു തരുന്ന നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, അതോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക ക്രമീകരണങ്ങൾ പ്രത്യേകം സമയമെടുത്ത് ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്നതിൽ സമ്മേളിച്ച എല്ലാവരെയും, എല്ലാ വൈദികരെയും, എല്ലാ ശ്രേഷ്ഠരായ വിശ്വാസ സമൂഹത്തെയും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യവും നല്ല ദിവസങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് ഒരിക്കൽ കൂടി പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.